ദൈവനാമത്തിൽ വന്ദനം. എൻ്റെ പേര് പാസ്റ്റർ സി വി ആൻഡ്രൂസ്. യഹോവ സാക്ഷികളുടെ ദുരുപദേശങ്ങൾ എന്ന വിഷയത്തെ ആധാരമാക്കി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ദുരുപദേശ വ്യാപാരം നടത്തുന്ന സ്വതന്ത്ര പ്രസ്ഥാനങ്ങളിൽ അഗ്രഗണ്യത അവകാശപ്പെടുന്ന യഹോവ സാക്ഷികളുടെ വചനവിരുദ്ധവും അത്യന്തം വിഷമയവും വിനാശകരവുമായ ഉപദേശങ്ങളെ കണ്ണിക്കുന്ന ഒരു മഹത്തായ യജ്ഞമാണ് ഈ സീഡിയിലൂടെ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ തരം താഴ്ത്തുകയും വിശുദ്ധ തിരുവെഴുത്തുകളെ കോട്ടി മാറ്റി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇവരെ തിരുത്തേണ്ടതും ശാസിക്കേണ്ടതും അത്യാവശ്യമാണ്. യഹോവ സാക്ഷികളുടെ വഴിതെറ്റിയ പോക്കിനെയും ഉപദേശങ്ങളിലെ പാളിച്ചയും ഭംഗിയായി മനസ്സിലാക്കാൻ ഈ സീഡി നിങ്ങളെ സഹായിക്കും. സ്വർഗീയ പ്രത്യാശയില്ലാതെ കേവലം ഭൗമിക പ്രത്യാശയുമായി നടക്കുന്നവരാണ് യഹോവ സാക്ഷികൾ. ഇവരെ സാത്താൻ ആത്മീയ അന്ധതയിൽ തള്ളിയിട്ടിരിക്കുകയാണ്. യഹോവ സാക്ഷികൾ ഇങ്ങോട്ട് ഒത്തിരി പറയുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. അവരുടെ മാസികകളും പുസ്തകങ്ങളും നമ്മെ കൊണ്ട് വാങ്ങിപ്പിക്കും, വായിപ്പിക്കും. നമ്മുടെ പുസ്തകങ്ങൾ വാങ്ങാനോ വായിക്കാനോ അവർ തയ്യാറല്ല. നാം പറയുന്നത് കേൾക്കാനും അവർക്ക് താല്പര്യമില്ല. അവരുടെ വിദ്യകൾ വിലപ്പോവുകയില്ല എന്ന് അവർക്ക് ബോധ്യമായാൽ അവർ നമ്മെ വിട്ടുപോകും. ബൈബിളിൽ ഒരുവിധം ഗ്രാഹ്യമില്ലാത്തവരെ അവർ വലയിൽ അകപ്പെടുത്തും. ആകയാൽ പ്രിയരെ, ഈ സീഡിയിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച് പഠിച്ച് സുബോധവാന്മാരായിരിക്കും. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സി ടി റസൽ എന്ന അമേരിക്കക്കാരനാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. റസൽ മതം എന്നാണ് പൊതുവെ ഈ പ്രസ്ഥാനത്തെ അറിയപ്പെടുന്നത്. 1931 യെശയ്യ 43:10 അടിസ്ഥാനപ്പെടുത്തി യഹോവ സാക്ഷികൾ എന്ന പുതിയ പേര് അവർ സ്വീകരിച്ചു. ഒരു യഹോവ സാക്ഷിക്കാരനെ വീട്ടിൽ കയറ്റിയാൽ ആ വീട്ടിൽ അവൻ്റെ വിഷം കലക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആകയാൽ യോഹന്നാൻ്റെ ലേഖനം 7-ാം വാക്യം മുതൽ 11-ാം വാക്യത്തിൽ പറയുന്ന പോലെ ഇവരെ വീട്ടിൽ കയറ്റാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ വാക്യം നമുക്ക് വായിക്കാം. യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. ഞങ്ങളുടെ പ്രയത്നബലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളി. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവന് കുശലം പറയുകയും വരുത്. അവന് കുശലം പറയുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. യോഹന്നാൻ്റെ ലേഖനം 2-ാം ലേഖനം 7-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെയാണ് നമ്മൾ വായിച്ചത്. ഇനിയും യഹോവ സാക്ഷികളുടെ ദുരുപദേശങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 1, ദൈവം ത്രിയേകൻ എന്നത് സാത്താന്യ ഉപദേശമാണെന്ന് അവർ പഠിപ്പിക്കുന്നു. 2, യേശുക്രിസ്തു ദൈവമായിരുന്നില്ല, ഒരു സൃഷ്ടി മാത്രമാണ് എന്ന് അവർ പഠിപ്പിക്കുന്നു. 3, യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോഴും ദൈവമായിരുന്നില്ല, വെറും മനുഷ്യൻ മാത്രം എന്നവർ പഠിപ്പിക്കുന്നു. 4, യേശുക്രിസ്തു മരിച്ചപ്പോൾ അവൻ്റെ ആസ്തിക്യമില്ലാതെയായി എന്നവർ പഠിപ്പിക്കുന്നു. 5, ഒന്നുമില്ലായ്മയിൽ നിന്നെന്ന പോലെ ദൈവം അവന് വേറൊരു ശരീരം കൊടുത്തു, ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നവർ പറയുന്നു. 6, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ശരീരത്തോടു കൂടെയല്ല, യോസേഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട ശരീരത്തിന് എന്ത് ഭവിച്ചു എന്നറിഞ്ഞുകൂടാ എന്നവർ പറയുന്നു. 7, ദൈവം മോശയെ ഫറവോനെ ദൈവമാക്കിയതുപോലെ യേശുവിനെയും ദൈവം ഉയർത്തി ദൈവമാക്കിയതാണ് എന്നവർ പഠിപ്പിക്കുന്നു. 8, പരിശുദ്ധാത്മാവിന് വ്യക്തിത്വവും ദൈവത്വവും ഇല്ല എന്നവർ പഠിപ്പിക്കുന്നു. 9, മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ആത്മാവ് ജീവിച്ചിരിക്കുകയില്ല എന്നവർ വ്യാഖ്യാനിക്കുന്നു. 10, നരകം എന്ന് ഒന്നില്ല എന്നവർ പഠിപ്പിക്കുന്നു. 11, ജാതികളുടെ കാലം 1914 തികഞ്ഞു. 12, 1914 ക്രിസ്തു രാജ്യം സ്ഥാപിക്കാൻ വന്നു. അന്ന് അതുവരെ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു. പിന്നീടുള്ള വിശുദ്ധന്മാർ മരിക്കുമ്പോൾ രൂപാന്തരപ്പെടുന്നു എന്നവർ പറയുന്നു. 13, യഹൂദന് യാതൊരു ഉദ്ധാരണം ഉണ്ടാകില്ല എന്ന് അവർ പറയുന്നു. 14, തിരുവെഴുത്തുകൾക്ക് അവ നല്ല ആളുകളാൽ എഴുതപ്പെട്ടു എന്നതിൽ കവിഞ്ഞുള്ള ദൈവ നിശ്വസ്തത ഒന്നുമില്ല എന്നവർ പറയുന്നു. 15. സഹസ്രാബ്ദകാലത്ത് മരിക്കുന്നവർ എല്ലാം ഉയർത്തെഴുന്നേൽക്കും, അവർക്ക് രക്ഷിക്കപ്പെടാൻ അവസരവും കിട്ടും. സഹസ്രാബ്ദ യുഗം വരെ മരിക്കുന്ന ദുഷ്ടന്മാർ ആരും ഉയർക്കയില്ല, അവർക്ക് ആത്മാവില്ല, അവർ നശിച്ചു പോകും എന്നവർ പറയുന്നു. 16. യഹോവയുടെ സാക്ഷികൾ അഥവാ റസൽ മതക്കാരൊഴികെ എല്ലാവരും അടുത്തുണ്ടാകുന്ന ഹർമഗദോൻ യുദ്ധത്തിൽ നശിച്ചു പോകും എന്നവർ പറയുന്നു. 17. സിയോൻ മലയിൽ കാണുന്ന 144,000 ആണ് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ. 1935 മുൻപേ റസൽ മതം വിശ്വസിച്ചവർ മാത്രം അതിൽ ഉൾപ്പെടും എന്നവർ പറയുന്നു. 18. ദൈവം ഭൂമിയെ നശിപ്പിക്കാതെ അതിനെ ഏദനാക്കി റസൽ മതം വിശ്വസിക്കുന്നവർക്ക് അവകാശമായി കൊടുക്കും എന്ന് അവർ പറയുന്നു. 19. ക്രിസ്തുവിൻ്റെ മരണം പാപത്തിനുള്ള പ്രായച്ചിത്ത മരണമല്ല. ഏദന്റെ ഭാഗ്യം ആദാം നഷ്ടമാക്കിയത് വീണ്ടെടുപ്പാനുള്ള അനുസരണയാഗം മാത്രമാണെന്ന് അവർ പറയുന്നു. 20. ദൈവ ഇഷ്ടം ചെയ്യുവാനായി തന്നെത്താൻ പ്രതിഷ്ഠിക്കുന്നതാണ് രക്ഷാമാർഗം എന്ന് അവർ പറയുന്നു. 21. 1935 ശേഷം വിശ്വസിക്കുന്ന ആർക്കും സ്വർഗത്തിൽ പ്രവേശനം ഇല്ല എന്നും അവർ പറയുന്നു. ഇവയോട് ബന്ധപ്പെട്ട മറ്റനേകം ഉപദേശങ്ങളും അവർ തെറ്റായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ഉപദേശങ്ങളിൽ പ്രധാനമായവ നമുക്ക് തിരുവചന വെളിച്ചത്തിൽ പരിശോധിക്കാം. ആദ്യമായി ത്രിത്വം എന്നുള്ള വിഷയത്തെ നമുക്ക് ചിന്തിക്കാം. യഹോവ സാക്ഷികൾ സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ത്രിത്വം എന്ന പദം ബൈബിളിൽ ഉണ്ടോ എന്ന്. ത്രിത്വം എന്ന പദം ബൈബിളിൽ ഇല്ല, എന്നാൽ ത്രിത്വോപദേശം ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് വ്യക്തികളെ നമുക്ക് കാണാവുന്നതാണ്. ഈ മൂന്ന് പേരെയും ദൈവമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തോടു കൂടിയ മൂന്ന് വ്യത്യസ്ത വ്യക്തിത്വങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ തന്നെ ദൈവം ഏകനാണെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. പിതാവായ ദൈവം, റോമാലേഖനം 1:4, പുത്രനായ ദൈവം, എബ്രായലേഖനം 1:8, പരിശുദ്ധാത്മാവായ ദൈവം, അപ്പോസ്തല പ്രവൃത്തി 5:2-4 വരെയുള്ള വാക്യങ്ങൾ, സർവശക്തനായ ദൈവം, മഹാദൈവം, സത്യദൈവം എന്നിങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. ദൈവം ഏകനോ അതോ മൂന്നോ? അതിൻ്റെ ഒക്കെ അന്തിമ ഉത്തരം ദൈവം ത്രിയേകൻ എന്നുള്ളതാണ്. ഈ ത്രിയേക ദൈവീക വ്യക്തിത്വങ്ങൾ നിത്യത മുതൽ ഉള്ളതും പരസ്പര ബന്ധത്തിൽ തുടരുന്നതുമാണ്. എന്തായാലും ത്രിയേക ദൈവ വിശ്വാസമാണ് നമ്മുടെ സകല വിശ്വാസത്തിനും ശരിയായ അടിസ്ഥാനം. ദൈവവചനത്തിൽ നിന്നും ത്രിത്വം മനസ്സിലാകാത്തത് കൊണ്ടാണ് ത്രിത്വവിരോധികൾ എതിർക്കുന്നത്. ത്രിത്വവിരോധികളായ മൂന്ന് ഗ്രൂപ്പുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലൊന്നാണ് യഹോവ സാക്ഷികൾ. അവർ പറയുന്നു യഹോവയാണ് ദൈവം. യഹോവയെ ഏകസത്യദൈവം, മഹാദൈവം, സൃഷ്ടിതാവായ ദൈവം എന്നൊക്കെ വചനത്തിൽ കാണുന്നതിനാൽ അതാണ് ഇവരുടെ ആധാരം. സർവശക്തനായ ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിന് എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടായിരിക്കുമോ അതെല്ലാം യഹോവയ്ക്കുണ്ടെന്നാണ് യഹോവ സാക്ഷികളുടെ വാദം. ഇവർ ദൈവീക തൃത്വത്തെ ശക്തിയായി എതിർക്കുന്നു. രണ്ടാമത് വേറൊരു കൂട്ടരുണ്ട്, യേശുവിൻ നാമക്കാർ എന്ന പേരിൽ അവരെ അറിയപ്പെടുന്നു. യേശുവാണ് ദൈവം, സുപ്രീം കോടതി യേശുവാണെന്ന് അവർ പറയുന്നു. യഹോവ സാക്ഷികളെ പോലെ ഇവരും ഏക ദൈവ വിശ്വാസികളാണ്. ഏക ദൈവം യേശുവാണെന്ന് അവർ പഠിപ്പിക്കുന്നു. ഇവർ തൃത്വത്തിൽ വിശ്വസിക്കുന്നില്ല. മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്, സാൽമനസുകാർ എന്നൊരു വിഭാഗം. ഇവരും തൃത്വത്തിൽ വിശ്വസിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് യഥാർത്ഥ ദൈവം എന്ന് ഇവർ വിശ്വസിക്കുന്നു. ദൈവം ആത്മാവാണെന്നും ആ ആത്മാവിനെ സത്യാത്മാവെന്നും ദൈവം എന്നും വിളിച്ചിരിക്കുന്നു എന്നവർ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് സകലത്തെ സൃഷ്ടിച്ചതായും സൃഷ്ടികളുടെ മേൽ പരിവർത്തിച്ചതായും പൂർത്തീകരണത്തിൽ എത്തിക്കുന്നതായും സകല സത്യത്തിലും വഴിനിർത്തുന്നതായും ബൈബിളുണ്ടല്ലോ. പിതാവിനെതിരെയോ പുത്രനെതിരെയോ ചെയ്യുന്ന പാപം ക്ഷമിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനെതിരെയുള്ളതും അങ്ങനെയുള്ള പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. ആകയാൽ പരിശുദ്ധാത്മാവാണ് ദൈവം എന്ന് സാൽ മനസ്സുകാർ വിശ്വസിക്കുന്നു. ഇവരുടെ പഠിപ്പിക്കൽ കേട്ടാൽ അതാണ് ശരിയെന്ന് തോന്നും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ഇതിലേത് വിശ്വസിക്കും? ഒരിക്കൽ മൂന്ന് കുരുടന്മാർ ആനയെ കാണാൻ പോയി. ഓരോരുത്തരും ആനയെ തപ്പി നോക്കി. ഒരുവൻ കാല് മാത്രം തപ്പി നോക്കിയിട്ട് ആന തൂണ് പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. മറ്റൊരുവൻ വാലാണ് തപ്പി നോക്കിയത്, ആന ചൂല് പോലെയാണ് ഇരിക്കുന്നതെന്ന് അയാൾ പറഞ്ഞു. മൂന്നാമൻ ചെവിയാണ് തപ്പി നോക്കിയത്, ആന മുറം പോലെയാണ് ഇരിക്കുന്നത് അയാൾ പറഞ്ഞു. ഇങ്ങനെയാണ് ഇവർ ആനയെക്കുറിച്ച് ലഭിച്ചിരിക്കുന്ന അറിവ്. ഞാൻ പറഞ്ഞ മൂന്ന് ഗ്രൂപ്പുകാരും ഇതുപോലെയാണ് ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്. റോമാലേഖനം 1:21-22 ഈ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥനായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. വചനത്തിൻ്റെ പൂർണ്ണ വെളിപ്പാട് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടും ദൈവത്തെ ദൈവമായി മനസ്സിലാക്കാൻ മനസ്സില്ലായെത്തതുകൊണ്ടും ഇവർ വെറും മൂഢരായിരിക്കുകയാണ്. എന്നാൽ ബൈബിൾ യഥാർത്ഥമായി വിശ്വസിക്കുന്ന നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും തൃത്വ വിഷയത്തിൽ നമുക്ക് യാതൊരു പ്രയാസവും നേരിടുന്നില്ല. തൃത്വ വിശ്വാസം നമുക്ക് ആശ്വാസവും അനുഗ്രഹവുമാണ്. 1:3 3:1 ചിലർക്ക് മനസ്സിലാകുകയില്ല. 1 Corinthians 2:14 വായിക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ബോധ്യമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല എന്ന് നാം വായിക്കുന്നു. നമ്മുടെ കർത്താവ് മനസ്സിലാകാത്തവരെ പഠിപ്പിക്കാൻ ഉപമ ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തൃത്വവും ത്രിയേകത്വവും മനസ്സിലാക്കാൻ ചില ദൃഷ്ടാന്തങ്ങൾ ഞാൻ പറയുന്നു, ശ്രദ്ധിക്കുക. മനുഷ്യൻ, ഒരു മനുഷ്യനിൽ ദേഹം ദേഹി ആത്മാവ് എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളുണ്ട്. 1 Thessalonians 5:23 വായിക്കുക. 2, നോഹയുടെ പെട്ടകം 1 അതിന് 3 തട്ട് ഉണ്ടായിരുന്നുവല്ലോ. എന്നാൽ അതിനെ പെട്ടകം എന്ന പേരിൽ അറിയപ്പെടുന്നു. 6:16 3, മനുഷ്യവർഗം 1, പക്ഷേ യഹൂദൻ, ജാതി, ദൈവസഭ എന്നിങ്ങനെ 3 തിരിച്ചിരിക്കുന്നു. 1 Corinthians 10:32 പലതും ഒന്നായിരിക്കുന്നു. ജലത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ 3 ഘടകങ്ങളുണ്ട്, പക്ഷേ ഇതെല്ലാം ജലം തന്നെ. 5, സൂര്യപ്രകാശത്തിൽ 1, രാസശക്തിയുടെ ധാര, ആക്ടിനിക് റേ, 2, പ്രകാശവാഹക ധാര, ഇലുമിനിറ്ററിയസ് റേ, 3, ഉഷ്ണജലകധാര, കാലോറിറ്റിക് റേ എന്നീ 3 ഭാഗങ്ങളുണ്ട്, പക്ഷേ എല്ലാം പ്രകാശം തന്നെ. 6, സമത്രികോണം, തുല്യ നീളമുള്ള 3 രേഖകളുള്ള ത്രികോണത്തിന് തുല്യ അളവുകളോടുകൂടിയ 3 കോണുകളും ഉണ്ടായിരിക്കും. 3 തുല്യ കോണുകൾ. അതുപോലെ സാരാംശത്തിൽ തുല്യരായ 3 ആളത്വങ്ങൾ, ഏക ദൈവം. ഒരിക്കൽ പാസ്റ്റർ വി എ തോമസ്, അദ്ദേഹം ഷാരോന്റെ ഒരു ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നിത്യതയിൽ പറഞ്ഞിസായി വിശ്രമിക്കുന്നു. അദ്ദേഹം യഹോവ സാക്ഷികൾ ധാരാളമുള്ള നാട്ടിൽ ചെന്ന് അദ്ദേഹം ദൈവദിനം പ്രസംഗിച്ചപ്പോൾ ഒരു റബറും കായും കൊണ്ടാണ് പോയത്. ആ റബറും കായ് എടുത്ത് അദ്ദേഹം കാണിച്ചു ചോദിച്ചു, ഇതൊന്നാണോ 3? അപ്പം ജനമെല്ലാം പറഞ്ഞു 1. ഉടനെ ഇദ്ദേഹം ചോദിച്ചു, 1? അവരെല്ലാം പറഞ്ഞു 3. വീണ്ടും ഇദ്ദേഹം ചോദിച്ചു, 3? അവർ പറഞ്ഞു 1. അദ്ദേഹം അവസാനമായി പറഞ്ഞു, ഇതാണ് ത്രിയേകത്വം തെളിയിക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞ് അവരുടെ വായടയ്ക്കുവാൻ തക്കണം ഇടയായി. തൃത്വം ഒരു മാർമിക സത്യമാണ്, അഥവാ വിശദീകരിക്കാനാവാത്ത രഹസ്യമാണ്. പക്ഷേ ഇത് വേദപുസ്തകത്തിൻ്റെ വ്യക്തമായ പഠിപ്പിക്കലാണ്, തെറ്റില്ലാത്ത വെളിപ്പാടാണ്, ഉന്നതമായ വിശ്വാസമാണ്. ഏക ദൈവത്തിൽ 3 ആളത്വങ്ങൾ ഉണ്ടെന്നുള്ളതും യഹോവയായ ദൈവമാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ലോക സൃഷ്ടിപ്പിനെ കുറിച്ച് നോക്കാം. 1, ലോക സൃഷ്ടിപ്പ്. ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 1:1 ഇവിടെ ദൈവം എന്നതിന് എബ്രായ ഭാഷയിൽ എലോഹീം എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. എലോഹീം എന്ന പദം ബഹുവചനമാണ്, അതിന് ശക്തന്മാർ എന്നർത്ഥം. 2700 പ്രാവശ്യം ഈ പദം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ത്രിയേക ദൈവം അഥവാ എലോഹീം ചേർന്നാണ് സൃഷ്ടിപ്പ് നടത്തിയതെന്ന് തിരുവെഴുത്ത് ശക്തിയായി പ്രഘോഷിക്കുന്നു. Esaiah 48:12-13 ഈ വാക്യങ്ങൾ വായിക്കാം. യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്കുക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും അന്തിരുമാകുന്നു. എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു, എൻ്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെ ഉളവായി വരുന്നു എന്ന് നാം വായിക്കുന്നു. ഇവിടെ പിതാവായ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. അടുത്തത് പുത്രനായ ദൈവം സൃഷ്ടിച്ചു എന്ന് തെളിയിക്കുന്ന വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ 1:1-3. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തര ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എബ്രായർ 1:10 വായിക്കാം. കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്കാട് സ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. കൊലോസ്യർ 1:15-17 വായിക്കാം. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിന് മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഇനി പരിശുദ്ധാത്മാവ് സൃഷ്ടിച്ചു എന്നുള്ള വാക്യങ്ങൾ വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 33:4. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. സങ്കീർത്തനം 104:30. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു എന്നിങ്ങനെ വായിക്കുന്നു. ഇനി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തൃത്വം പങ്കെടുക്കുന്നതായി നമുക്ക് കാണാം. 1:26. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. നാം നമ്മുടെ എന്നത് രാജാക്കന്മാർ പറയുന്നത് പോലെ അല്ല, ഇവിടെ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബൈബിളിൽ ഒരു രാജാ പോലും നാം നമ്മുടെ എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. യഹോവ പഴയ നിയമത്തിൽ അനേക പ്രാവശ്യം തന്നെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ, എൻ്റെ, എനിക്ക് എന്നിത്യാദി പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 12:1, 25:10-11, 27:18-19 വാക്യങ്ങൾ. ദൈവിക സ്വരൂപം എന്നത് നീതി, സത്യം, വിശുദ്ധി എന്നിവയാണ്. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പൊതുമനുഷ്യനെ ധരിച്ചുകൊള്ളി എന്ന് എഫേസ്യലേഖനം 4:24 വായിക്കുന്നു. കൂടാതെ കൊലോസ്യലേഖനം 3:10 വാക്യത്തിൽ തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്നും വായിക്കുന്നു. ദൈവിക സാദൃശ്യമാകട്ടെ ഏകത്വത്തിലെ തൃത്വമാണ്. ദേഹം, ദേഹി, ആത്മാവ് എന്നീ ബഹു ഘടകങ്ങൾ ഏക മനുഷ്യനിൽ ഉള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. 1 Thessalonians 5:23, 4:12. എന്നതിനാൽ ദൈവത്തിന് ദേഹം, ദേഹി, ആത്മാവ് എന്നീ മൂന്ന് ഘടകം ഉണ്ടെന്ന് അർത്ഥമില്ല. എന്നാൽ ദൈവിക സാദൃശ്യം പോലെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പിതൃപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവമായിരിക്കുന്ന പോലെ മനുഷ്യനും ദേഹം, ദേഹി, ആത്മാവ് എന്നീ മൂന്ന് വ്യത്യസ്ത ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഒന്നായിരിക്കുന്നു. 3:22 വാക്യം നമുക്ക് വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തരെ പോലെ ആയിരിക്കുന്നു എന്ന് വായിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ യഹോവയായ ദൈവം പറയുന്നതാണിത്. ദൈവം ഒരാളാണെങ്കിൽ പിന്നെ ദൈവം ആരോടാണ് ഈ കാര്യം സംസാരിച്ചത്? അങ്ങനെയെങ്കിൽ നമ്മെ ഒരുത്തനെ പോലെ ആയി എന്ന് പറയുന്നതിൽ നിന്നും ഏക ദൈവത്തിലെ ബഹുത്വം ഇവിടെ സ്പഷ്ടമാണ്. 11:7 വായിക്കാം. വരുവീൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലകിക്കളക എന്ന് അരുളി ചെയ്തു. ബാബേൽ കോട്ട പണിതപ്പോൾ യഹോവ പറഞ്ഞാണ് നാം വായിച്ചത്. വരുവീൻ എന്ന് മനുഷ്യൻ പരസ്പരം പറയുന്നതായി നാം എന്ന വാക്ക് അതിന് തൊട്ടു മുകളിൽ 11:3 വാക്യത്തിലുണ്ട്. അത് ബഹുവചനമാണ്. ഇവിടെയും വരുവീൻ എന്ന് പറയുന്നത് ദൈവത്വത്തിലെ മറ്റ് വ്യക്തികളാണ്. വരുവീൻ എന്നൊരാൾ പറയണമെങ്കിൽ കുറഞ്ഞ പക്ഷം രണ്ടു പേർ കൂടെ കാണണമല്ലോ. 3 ബഹുവചനമായിരിക്കുന്ന പോലെ 7 ബഹുവചനമാണ്. യെശയ്യാ 6:8 വായിക്കാം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ, അടിയെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഏകത്വത്തിലെ ബഹുത്വം സ്പഷ്ടമാക്കുന്ന വാക്യമാണ് ഇത്. ചോദിക്കുന്ന കർത്താവ് ഏകൻ. നമുക്ക് എന്ന പദം ചോദിക്കുന്ന കർത്താവിനെയും വേറെ ചിലരെയും ഉൾക്കൊള്ളുന്നു. അത് തൃത്വത്തിലെ മറ്റ് രണ്ട് വ്യക്തികളാണ്. യെശയ്യാ 6 ദൈവീയ തൃത്വം തെളിയിക്കുന്ന മറ്റൊരു ന്യായം കൂടിയുണ്ട്. ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ സാറാപ്പുകൾ ആരാധിക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നാർത്തു. 6:3 വായിക്കുക. യഹോവ എന്ന് ഒരു പ്രാവശ്യവും പരിശുദ്ധൻ എന്ന് 3 പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്ത്? പിതാവായ ദൈവം പരിശുദ്ധൻ, പുത്രനായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധാത്മാവായ ദൈവം പരിശുദ്ധൻ. യെശയ്യാ 48:16 വായിക്കുക. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഏതോ ഒരു പ്രത്യേക ദൗത്യത്തിനായി യഹോവയായ കർത്താവ് ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും അയച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ക്രിസ്തു സംസാരിക്കുന്നതാണെങ്കിൽ തൃത്വോപദേശത്തിന് ഇത് തെളിവാണ്. ഇത് ക്രിസ്തു സംസാരിക്കുന്ന ഭാഗമാണ്. തൃത്വനിഷേധികളായിരിക്കുന്ന യഹോവ സാക്ഷികൾക്ക് സ്നാനമുണ്ട്, യേശുവിനോട് ചേരുവാനുള്ള സ്നാനം. യഹോവ സാക്ഷികളായി തീർന്നു എന്നുള്ള പരസ്യ പ്രഖ്യാപനമാണ് അവരുടെ ഈ സ്നാനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് അവർ സ്നാനമെടുക്കുന്നത്. യഹോവ സാക്ഷിക്കാരെ കാണുമ്പോൾ നിങ്ങൾ സ്നാനപ്പെട്ട നാമം ഏതെന്ന് ചോദിച്ചാൽ അവർ അങ്കലാപ്പിലാകുന്നത് കാണാം. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം വായിക്കാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് വായിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ എന്ന് മൂന്ന് പേരുടെയും പേരാണ്. ബഹുവചനമാണ്, നാമങ്ങളിൽ എന്ന് പറയാതെ നാമത്തിൽ എന്ന് ഏകവചനം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ത്രിയേകത്വം വ്യക്തമാക്കിയിരിക്കുന്നു. മൂന്നാളത്വങ്ങൾ ചേർന്ന് ഒന്നായിരിക്കുന്ന എങ്ങനെയാണെന്ന് യഹോവ സാക്ഷികൾക്ക് മനസ്സിലാകത്തില്ലായിരിക്കാം. അവർ മാനുഷിക ചിന്തകൾ അനുസരിച്ച് ആണ് ദൈവത്തെ അളക്കുന്നത്. കൊലോസ്യലേഖനം 2:8 വായിക്കാം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളി. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല അവർ ചിന്തിക്കുന്നത്. അടുത്തായിട്ട് 1 യോഹന്നാൻ 5:8 വായിക്കാം. സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, ആത്മാവ്, ജലം, രക്തം. ഈ മൂന്നിൻ്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ For there are three that bear record in heaven. The Father, the Word, and the Holy Ghost. And these three are one. ഇങ്ങനെയാണ് അതിന് ശരിയായ തർജ്ജമ. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്ന മൂവരുണ്ട്, പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. ഈ മൂവർ ഒന്നാകുന്നു. മലയാളത്തിൽ ഇത്രയും വ്യക്തമാകുന്നില്ല. പറയുന്നവർ മൂവർ എന്നീ മലയാളത്തിലെ പദങ്ങൾ ശ്രദ്ധിക്കുക, അത് വ്യക്തിത്വ സംബോധനകളാണ്. അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 14:16 വായിക്കാം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ എന്നേക്ക് നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഞാൻ പിതാവ്, കാര്യസ്ഥൻ എന്നിങ്ങനെ മൂന്നാളത്വങ്ങൾ ഇവിടെ കാണും. ഞാൻ പുത്രനായ ദൈവം, പിതാവായ ദൈവം, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവായ ദൈവം. ഇവിടെയും ദൈവത്തിന് ത്രിയേകത്വം വെളിപ്പെടുത്തുന്നു. കൂടാതെ ദൈവിക തൃത്വത്തിലെ മൂന്നാളത്വത്തെയും പരിശുദ്ധൻ എന്ന് വിളിച്ചിരിക്കുന്നു. യെശയ്യാ 40:25, ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും, ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായെന്ന് അരുളി ചെയ്യുന്നു എന്ന്. അതുപോലെ പ്രവൃത്തി 3:14 വാക്യത്തിൽ പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു എന്നും, പ്രവൃത്തി 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്നും നാം വായിക്കുന്നു. ദൂതന്മാർ ദൈവത്തെ പുകഴ്ത്തുമ്പോൾ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നിങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് 4:8, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ദൈവം എന്ന് 1 പ്രാവശ്യവും പരിശുദ്ധൻ എന്ന് 3 പ്രാവശ്യവും പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് 2-ോ 4-ോ ആയില്ല? കൃത്യമായി 3 പ്രാവശ്യം പരിശുദ്ധൻ എന്ന് പറഞ്ഞത് തൃത്വം വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യെശയ്യാ 6:1, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനിരിക്കുന്ന ദൈവത്തെ യെശയ്യാവ് ദർശിക്കുന്നു. 6:3 വാക്യത്തിൽ ആ ദൈവത്തെ സാറാഫുകൾ ആരാധിക്കുമ്പോൾ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് 3 പ്രാവശ്യം പറയുന്നു. അടുത്തത് ആശീർവാദത്തിൽ തൃത്വം വെളിപ്പെടുത്തിയിരിക്കുന്നു. 2 കൊരിന്ത്യർ 13:14 വാക്യം വായിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് ഇരിക്കുമാറാകട്ടെ. പഴയ നിയമത്തിൽ ഇതിന് തത്തുല്യമായി നാം വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, സംഖ്യാപുസ്തകം 6:24-27 വാക്യങ്ങൾ. യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വയ്ക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശീർവാദം 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. കാവൽ, കൃപ, സമാധാനം എന്നീ 3 പദങ്ങളും പ്രത്യേക ശ്രദ്ധേയമാണ്. ഇങ്ങനെ എൻ്റെ നാമം അവരുടെ മേൽ വയ്ക്കണം, നാമങ്ങൾ എന്ന് പറയാതെ നാമമെന്ന് പറഞ്ഞിരിക്കുന്നു. 3 ആശീർവാദ വാക്കുകൾ ചേരുന്നതാണ് യഹോവയുടെ നാമം. ഇതാണ് മത്തായി സുവിശേഷം 28:19 വാക്യത്തിൽ നാം വായിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. സൃഷ്ടിപ്പിതൃത്വം വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവായ ദൈവം സൃഷ്ടിച്ചു. സങ്കീർത്തനം 102:25-27, യെശയ്യാ 42:13. പുത്രനായ ദൈവം സൃഷ്ടിച്ചു. എബ്രായർ 1:10-12. യോഹന്നാൻ 1:3, കൊലോസ്യർ 1:16-17 വാക്യം. പരിശുദ്ധാത്മാവായ ദൈവം സൃഷ്ടിച്ചു. ഇയ്യോബ് 33:4, സങ്കീർത്തനം 104:30. ക്രിസ്തുവിൻ്റെ മരണത്തിൽ തൃത്വം വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അവനെ തകർത്തു കളഞ്ഞു. യെശയ്യാ 53:10. ക്രിസ്തു തന്നെത്താൻ അർപ്പിച്ചു. എബ്രായർ 9:28. നിത്യാത്മാവിനാൽ നിഷ്കളങ്കനായി അർപ്പിച്ചു. എബ്രായർ 9:14. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ തൃത്വം സ്പഷ്ടമാക്കിയിരിക്കുന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി 10:40. യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 1 കൊരിന്ത്യർ 15:4 ഈ വാക്യങ്ങൾ. പരിശുദ്ധാത്മാവിനാൽ ജീവിപ്പിക്കപ്പെട്ടു. 1 പത്രോസ് 3:18. സ്വർഗീയ സിംഹാസനത്തിൽ തൃത്വം കാണാം. വെളിപ്പാട് 5:1 സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവ്. 5:6 വാക്യത്തിൽ അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടായ ക്രിസ്തു. അതുപോലെ തന്നെ അവരെ തന്നെ വായിക്കുന്നു, സർവ്വഭൂമിയിലേക്ക് അയക്കപ്പെടുന്ന ദൈവാത്മാവ്. നിത്യതയിൽ തൃത്വ സാന്നിധ്യം കാണാം. വെളിപ്പാട് പുസ്തകം 22:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം. സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്ന പളുങ്ക് നദി. നദി പരിശുദ്ധാത്മാവിന് സദൃശ്യമാണ്. യോഹന്നാൻ 7:38, പുറപ്പാട് 17:6, 1 കൊരിന്ത്യർ 10:4. ഈ തെളിവുകളാൽ തൃത്വം വിശ്വസനീയമാണ്. ഈ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന സത്യമാണ്. ദൈവം ത്രിയേകൻ എന്നുള്ള സത്യം വിശ്വസിക്കുന്നതിൽ യഹോവ സാക്ഷികളെ, നിങ്ങൾക്ക് എന്താണ് തടസ്സം? ഈ സത്യത്തെ വിമർശിക്കുന്ന നിങ്ങളെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. ആകയാൽ ഈ സത്യത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇനി അടുത്തായിട്ട് അവരുടെ ദുരുപദേശം നമുക്ക് പഠിക്കാം. അടുത്തതായി യഹോവ സാക്ഷികൾ പറയുന്നത് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നാണ്. അതിനാധാരമായി അവർ ഉപയോഗിക്കുന്ന വാക്യം സദൃശ്യവാക്യം 8:22-30 വാക്യങ്ങളാണ്. യഹോവ പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദ്യം തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുൻപേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലായിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ, പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുൻപേയും കുന്നുകൾക്ക് മുൻപേയും ഞാൻ ജനിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് വായിക്കേണ്ടതായ ഭാഗമാണ്. ആ വാക്യത്തിൻ്റെ 8:1 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ, ബുദ്ധിയായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ എന്ന് നമ്മൾ വായിക്കുന്നു. വിശ്വകവിയായ ശലോമോൻ ജ്ഞാനത്തെ ഒരു സ്ത്രീയോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണിത്. ഈ ഭാഗത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് ഭാഗമെടുത്ത് സന്ദർഭം നോക്കാതെ യഹോവ സാക്ഷികൾ ദൈവവചനം കോട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗം യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗമല്ല. ഈ ഭാഗം ജ്ഞാനത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. ജ്ഞാനം പണ്ടേ ഉള്ളതാണ് എന്ന് സ്ഥാപിക്കാൻ തക്കവണ്ണം ശലോമോൻ വിളിച്ചു പറയുന്ന ഭാഗമാണ് ഇത്. യഹോവ സാക്ഷികളുടെ പഠിപ്പിക്കലുകളെല്ലാം സന്ദർഭത്തിനും ദൈവവചന സത്യത്തിനും നിരക്കാത്തതാണ്. യേശുവിൻ്റെ ജനനം, ശുശ്രൂഷ, മരണം തുടങ്ങിയ വിഷയങ്ങളെല്ലാം പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് തെളിയിക്കാൻ പഴയ നിയമത്തിൽ നിന്നുള്ള 100 കണക്കിന് ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ കാണാം. അവിടെ എങ്ങും യേശു സൃഷ്ടിയാണെന്നുള്ള ഉദ്ധരണി കാണുവാൻ കഴിയുന്നില്ല. സദൃശ്യവാക്യം 8:1 വാക്യം പുതിയ നിയമത്തിൽ എങ്ങും ഉദ്ധരിക്കുന്നില്ല. സദൃശ്യവാക്യം 8:1 ശലോമോൻ ജ്ഞാനത്തെ ആലങ്കാരികമായി സംസാരിക്കുന്ന ഭാഗമാണ്. യെശയ്യാ പ്രവചനം 60:17 വാക്യത്തിൽ സമാധാനത്തിനും നീതിക്കും ആളത്വം കൊടുത്തിരിക്കുന്ന പോലെ സദൃശ്യവാക്യം 8:1-30 ജ്ഞാനം എന്ന ഒരൊറ്റ വിഷയത്തെപ്പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. 2 വിഷയമാണെന്ന് പറയാൻ അവിടെ യാതൊന്നും നമുക്ക് കാണുവാൻ തക്കൊണ്ണം കഴിയുന്നില്ല. ആകയാൽ സദൃശ്യവാക്യം 8:22 വാക്യത്തിൽ യഹോവ പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി എന്നെ ഉളവാക്കി എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവിനെ കുറിച്ചല്ല. അത് ജ്ഞാനത്തെപ്പറ്റി ശലോമോൻ പറയുന്ന ഭാഗമാണെന്ന് ദൈവമക്കൾ വ്യക്തമായി മനസ്സിലാക്കണം. യേശുക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് തെളിയിപ്പാൻ തക്കണം അവർ ഉദ്ധരിക്കുന്ന ചില വേദഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 3:14 വിശ്വസ്തനും സത്യവാനുമായി സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അറിയിച്ചു ചെയ്തത്. ഇവിടെ യേശുവിനെ ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല. ദൈവികമായ സകല സൃഷ്ടിക്കും കാരണഭൂതനായവൻ യേശുവാണെന്നാണ് ഇവിടെ പറയുന്നത്. കൊലോസ്യ ലേഖനം 1:15-17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. ക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയുവാൻ യാതൊരു ന്യായവും ഈ ഭാഗത്തില്ല. ക്രിസ്തുവിന് ആരംഭമുണ്ടെങ്കിൽ പിതാവിനും ആരംഭമുണ്ടെന്ന് പറയണം. ഇനി അടുത്ത വാക്യം കൊലോസ്യ ലേഖനം 1:15 വായിക്കുമ്പോൾ ക്രിസ്തു സർവസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് വായിക്കുന്നുണ്ട്. അവിടെയും ക്രിസ്തു സൃഷ്ടിയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗമൊക്കെ എടുത്ത് യഹോവ സാക്ഷികൾ നമ്മളെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ വചനമറിയാത്ത പ്രിയപ്പെട്ടവർ അവിടെ കടന്നു കുഴി. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രിസ്തു സർവസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് വായിക്കുന്നു. ഇവിടെ ക്രിസ്തു സൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല, സർവസൃഷ്ടിക്കും മുൻപേ ഉള്ളവനെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിത്യപിതാവായ ക്രിസ്തു എങ്ങനെ ആദ്യം ജനിക്കപ്പെട്ട സൃഷ്ടിയാകും? പിതാവായ ദൈവം എന്നുണ്ടോ അന്ന് മുതൽ പുത്രനായ ദൈവവുമുണ്ട്. യെശയ്യാപ്രവചനം 9:6 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നു, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്നുകൂടെ യേശുവിനെ കുറിച്ച് വായിക്കുന്നു. വീരനാം ദൈവം, നിത്യപിതാവ്. 1 Petrus 1:17 കൂടെ വായിക്കുക. ആദ്യജാതൻ എന്നത് അക്ഷരീയമായി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ദൈവത്തിന് വേറെയും ആദ്യജാതന്മാരുണ്ടെന്ന് വരും. ചില വാക്യങ്ങൾ കേൾക്കുക. യെരമ്യാപ്രവചനം 31:9 യഹോവ പറയുകയാണ്, ഞാൻ ഇസ്രായേലിൻ്റെ പിതാവും എഫ്രയീം എൻ്റെ ആദ്യജാതനുമാണല്ലോ. 2 പുറപ്പാട് 4:22 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. 89:27 ഞാൻ അവനെ ആദ്യജാതനും പൂരാജാക്കങ്ങളിൽ ശ്രേഷ്ഠനുമാക്കും. എബ്രായർ 12:23 സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും അടുക്കലേക്ക് അത്രേ വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തു ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അക്ഷരീയമായി ആദ്യം ജനിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലല്ല. ഇനി ഒരിക്കലും മരിക്കാതെ വണ്ണം മരിച്ചവരിൽ നിന്ന് ക്രിസ്തു ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ് അർത്ഥം. വെളിപ്പാട് 1:5 കൊലോസ്യ ലേഖനം 1:15 17 കൂടെ സൂക്ഷിച്ചു വായിക്കുക. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ എന്നെഴുതിയിരിക്കുന്നു. പിന്നെ എങ്ങനെ അവൻ സൃഷ്ടിയാകും? 1:15 ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, മരിച്ചവരിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവൻ. 1 Corinthians 1:18 യേശുവിനെ ആദ്യജാതനാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 89:27 ഭാവികാല അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പുതിയ നിയമത്തിൻ്റെ കാലം വരെയും ആദ്യജാതൻ അല്ലായിരുന്നു, സർവസൃഷ്ടിയുടെയും കാരണഭൂതനും നിയന്ത്രിതാവും ആയിരുന്നു. യേശു സൃഷ്ടിയാണെന്ന് തെളിയിക്കുന്ന ഒരൊറ്റ വാക്യം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ടും കഴിയുന്നില്ല, പുതിയ നിയമത്തിനും കാണാൻ കഴിയുന്നില്ല. ആദ്യജാതൻ ആക്കും എന്നാണ് 89:27 പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണ് യേശുവിനെ ആദ്യജാതനാക്കിയത്? മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റപ്പോൾ. ഇനിയും ഒരിക്കലും മരിക്കാത്തവൻ എന്ന അർത്ഥത്തിൽ യേശു ആദ്യജാതനായി. 1 Corinthians 15:20-23 വാക്യങ്ങൾ, സർവസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ സർവ മനുഷ്യരുടെയും ആദ്യജാതൻ അഥവാ ആദ്യ ഫലം എന്നാണ് അർത്ഥം. കൊലോസ്യർ 1:15 സർവസൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിച്ചു. Mark 16:15 ഈ വാക്യത്തിൽ പറയുന്നത് കേട്ടാൽ പട്ടിയോടും പൂച്ചയോടും കല്ലിനോടും മരത്തിനോടും ഒക്കെ മാനസാന്തരപ്പെടണം എന്ന അർത്ഥത്തിൽ അല്ല പറഞ്ഞിരിക്കുന്നത്, സർവ മനുഷ്യരോടും എന്നാണ് അതിൻ്റെ അർത്ഥം. ആകയാൽ യേശു സർവസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ സർവ മനുഷ്യരുടെയും ആദ്യജാതൻ എന്നാണ് അർത്ഥം. റോമാലേഖനം 8:1 പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. രണ്ടാം സങ്കീർത്തനം ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രവചനാത്മാവിൽ ദാവീദ് പാടിയ ഒരു മശിഹീയ സങ്കീർത്തനമാണിത്. യേശുവിനെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബൈബിളിലെ വാക്യങ്ങളുടെ അർത്ഥം പഠിക്കാൻ അതിന് സഹായകരമായ വാക്യങ്ങൾ നമ്മൾ നോക്കി വായിക്കണം. ഈ വാക്യത്തെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ വേറെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ദാവീദ് പാടിയ സങ്കീർത്തനത്തിൻ്റെ അർത്ഥം എന്താണ്? അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം കിട്ടും. യേശുവിൻ്റെ ഉയർപ്പിനെ പറ്റി അന്ത്യോക്യയിലെ സിന്നഗോഗിൽ പൗലോസ് ചെയ്ത പ്രസംഗമാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 32-33 വാക്യങ്ങൾ വായിക്കാം. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ചുരുക്കത്തിൽ ദാവീദ് പ്രവചനാത്മാവിൽ പാടിയത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയാണ്. ജനിപ്പിക്കപ്പെട്ടവനാണെന്ന് തോന്നിപ്പോകാവുന്ന വാക്യങ്ങളുടെ ശരിയായ അർത്ഥം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കന്നികയിൽ യേശു ജനിച്ചതിനെ യേശുവിൻ്റെ ജനനമെന്നും കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനെ ദൈവം ജനിപ്പിച്ചും എന്ന് നമുക്ക് പറയാം. ഗ്രീക്ക് ഭാഷയിൽ ആകെ 24 അക്ഷരങ്ങളുണ്ട്. ആദ്യത്തെ അക്ഷരമാണ് അൽഫ, അവസാനത്തെ അക്ഷരമാണ് ഒമേഗ. ഞാൻ ആദ്യനും അന്തിനും ആണെന്ന് തെളിയിക്കാൻ വേണ്ടി യേശു പറഞ്ഞു, ഞാൻ അൽഫയും ഒമേഗയുമാണെന്ന്. വെളിപ്പാട് പുസ്തകം 1:8-18, 22-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഒരു വീട്ടിൽ 24 മക്കളുണ്ടെന്ന് സങ്കല്പിക്കുക. ഓരോരുത്തരെയും വിളിച്ചിട്ട് നീ എത്രാമത്തെ മകനാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി, ആദ്യത്തെ മകൻ പറയും ഞാൻ ഒന്നാമത്തവനാണ്, പത്താമത്തെ മകൻ പറയും ഞാൻ പത്താമത്തവനാണ്, അവസാനത്തവൻ പറയും ഞാൻ 24-ാമത്തെ മകനാണെന്ന്. എന്നാൽ ഈ മക്കളിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറയുമോ, ഞാൻ 1-ാമത്തവനും 24-ാമത്തെയും മകനാണെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. എന്നാൽ യേശു പറഞ്ഞു ഞാൻ ആദ്യനും അന്തിനുമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ആരംഭവും അവസാനവും ഇല്ല. മൽക്കിസദേക്കിനെ ഉദാഹരിച്ചുകൊണ്ട് എബ്രായ ലേഖനത്തിലും അത് എഴുതിയിരിക്കുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുക. ഇനിയും യഹോവ മാത്രം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു, യഹോവയുടെ മകനാണ് യേശു എന്ന് തെളിയിക്കുന്ന വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ യഹോവ സാക്ഷികൾ പറയുന്ന മറ്റൊരു വാദം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ പേരുകൾ അത് തെളിയിക്കുന്നുണ്ട് എന്നാണ്. പിതാവിൻ്റെ പേരാണ് ആദ്യം വന്നിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിതാവിൻ്റെ പേര് മാത്രമായി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുണ്ട്, എന്നാൽ യേശുവിൻ്റെ പേരും ആദ്യം വരുന്ന വാക്യങ്ങളുണ്ട്. നമ്മൾ 2 കൊരിന്ത്യർ 13-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോഴും എബ്രായ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോഴും അവിടെ നമ്മൾ വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇവിടെ കർത്താവായ യേശുവിൻ്റെ പേര് ആദ്യം വന്നിരിക്കുന്നു. ഇനി പരിശുദ്ധാത്മാവിൻ്റെ പേരും ആദ്യം വരുന്ന വചനമുണ്ട്. FS ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം, ആത്മാവും ഒന്ന്, കർത്താവ് ഒരുവൻ, പിതാവ് ഒരുവൻ. ഇവിടെ പിതാവിൻ്റെ പേര് ഒടുവിലാണ് പറഞ്ഞിരിക്കുന്നത്, ആദ്യം ആത്മാവിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ഈ ഒരു വാക്യം എടുത്തുകൊണ്ട് യേശുവും പരിശുദ്ധാത്മാവും ഉണ്ടായതിനു ശേഷമാണ് പിതാവ് ഉണ്ടായത് എന്ന് പറയാമോ? യഹോവ സാക്ഷിക്കാരെ, പരിശുദ്ധാത്മാവ് എന്ന് എങ്ങനെ ഉണ്ടായി? സൃഷ്ടിച്ചതാരെ? യഹോവ സാക്ഷികൾ ഈ വാക്യങ്ങളൊക്കെ എടുത്ത് പഠിച്ച് യഥാർത്ഥ സത്യത്തിലേക്ക് കടന്നു വരണം. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുക. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടി അല്ല, അവൻ സകലത്തിനു മുൻപേ ഉള്ളവനാണ്. പിതാവായ ദൈവം എന്നു മുതലുണ്ടോ, അന്ന് മുതൽ പുത്രനായ ദൈവമുണ്ട്, അന്ന് മുതൽ പരിശുദ്ധാത്മാവായ ദൈവവുമുണ്ട്. അവൻ നമ്മുടെ കർത്താവായ യേശു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തര ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂന്നാളത്വങ്ങൾ ഏകത്വത്തിൽ സ്തുതി ചെയ്യുന്നു. ആകയാൽ ഈ വിശ്വാസം ശക്തിയായി യഹോവ സാക്ഷിക്കാരെ മനസ്സിലാക്കി തെളിയിപ്പാൻ തക്കൊണ്ണം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി അടുത്ത അവരുടെ ആ ദുരുപദേശത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അടുത്തതായി സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പറ്റി നമുക്ക് പഠിക്കാം. യഹോവ സാക്ഷികൾ പറയുന്നത് മീഖായേലായിരുന്ന ദൂതൻ മനുഷ്യാവതാരം സ്വീകരിച്ച് യേശുവായി തീർന്നു. മരണശേഷം ദൈവം യേശുവിനെ ദൈവിക പദവിയിലേക്ക് ഉയർത്തി എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. യഹോവ യേശുവിനെ ദൈവമാക്കി ഉയർത്തത് എന്തിനാണ്? യഹോവ സാക്ഷിക്കാരോട് ഞാൻ ചോദിക്കുന്നു. നമ്മുടെ ദൈവം പറയുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്ന് കൽപ്പിച്ച ദൈവം മറ്റൊരു ദൈവത്തെ ഉണ്ടാക്കി എന്ന് വിശ്വസിക്കാമോ? പുറപ്പാട് പുസ്തകം 20:2-3 വാക്യങ്ങൾ, യെശയ്യാ 43:10, യെശയ്യാ 45:21-22, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എനിക്ക് മുൻപേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷവും ഉണ്ടാകുകയുമില്ല എന്നരുളി ചെയ്ത ദൈവം ഒരു കുട്ടി ദൈവത്തെ ഉണ്ടാക്കി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? അതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ ഏക ദൈവത്തിൽ മൂന്ന് ആളത്വങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നതാണ് എത്ര ഏറ്റവും നല്ലത്. അതാണ് വചനാടിസ്ഥാനം. ഏക ദൈവത്തിൽ മൂന്ന് ആളത്വങ്ങൾ സ്ഥിതി ചെയ്യുന്നു, ആ മൂന്നാളത്വങ്ങൾ ഏകത്വത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നതാണ് വചനാടിസ്ഥാനം. അത് വിശ്വസിക്കുമ്പോൾ സകല പ്രശ്നങ്ങളും ഇല്ലാതെയാകും. യഹോവ എന്തിനു വേണ്ടിയാണ് യേശുവിനെ ഉണ്ടാക്കിയത്? മറ്റുള്ളവയെ സൃഷ്ടിക്കാൻ യഹോവയ്ക്ക് സഹായത്തിനും കൂട്ടിനും വേണ്ടിയാണോ യേശുവിനെ ഉളവാക്കിയത്? അങ്ങനെയെങ്കിൽ ആ യഹോവ സർവശക്തനാണെന്ന് പറയാൻ തക്കവണ്ണം സാധിക്കുമോ? യഹോവ സാക്ഷിക്കാരെ, അതുപോലെ ഞാൻ ചോദിക്കുന്നു, എന്നാണ് യഹോവ ഉണ്ടായത്? അതിൻ്റെ ഉത്തരം നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? നമ്മൾ ദൈവത്തിൽ വായിക്കുന്നു, അവൻ ആദിയും അന്തവും ഇല്ലാത്തവനാണ്. യഹോവ ഉണ്ടായതല്ല, ഉണ്ടായിരുന്നവനാണ്, നിത്യപിതാവാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ദൈവദിനം പറയുന്നത്. യേശുവും ഇതുപോലാണ്. യേശു പറയുന്നു, ഞാൻ ആദിനും അന്തിനും ജീവനുള്ളവനുമാകുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 1:18-17, 2:8, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. യെശയ്യാ 9:6, ഈ വാക്യത്തിന് യഹോവ സാക്ഷികൾ അവർ പറയുന്ന വ്യാഖ്യാനം, അവൻ നിത്യപിതാവല്ല, എന്നാൽ നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടുമെന്നേ ഉള്ളൂ എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. നിത്യപിതാവ് അല്ല എന്ന് പറയാൻ ആർക്കും ഒരവകാശവുമില്ല. നിത്യപിതാവ് അല്ലാത്തവനെ നിത്യപിതാവ് എന്ന് ദൈവാത്മാവ് പ്രവാചകനിൽ കൂടി പറയുമോ? അവൻ നിത്യത മുതലേ നിത്യപിതാവാണ്. അവന് ജീവാരംഭവും അവസാനവുമില്ല. ലൂക്കോസ് 1:35 വായിക്കുമ്പോൾ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യഹോവ സാക്ഷിക്കാരോട് ചോദിക്കുന്നു, യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചു തുടങ്ങിയത് എപ്പോൾ മുതലാണ്? നമുക്ക് ഇനി യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുന്ന വേദവാക്യങ്ങൾ ഓരോന്നായി എടുത്ത് പറയാൻ തക്കണം ആഗ്രഹിക്കുന്നു. ആദ്യമായി നമ്മൾ വായിക്കാൻ പോകുന്ന വേദവാക്യം അതേ നമ്മൾ വായിക്കുന്നു റോമാലേഖനം 9:5, ഇപ്രകാരം വായിക്കുന്നു, ജഡപ്രകാരവും ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യേശു സർവത്തിനും മീതെയുള്ള ദൈവമാണ്, എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആ വാക്യത്തിൻ്റെ ഒടുവിൽ ആമേൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. സത്യമായിട്ടും അപ്രകാരം തന്നെ ആകുന്നു എന്നാണ് അർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 3:3 വാക്യങ്ങളും പത്താം അധ്യായം ഒന്നാമത്തെ വാക്യവും നമ്മൾ വായിക്കുക. ഇനി രണ്ടാമത് 1 തിമോത്തിയോസ് 3 അധ്യായം 16 വാക്യത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വായിക്കുന്നു. ഇംഗ്ലീഷിൽ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്നാണ്. അവൻ എന്ന സർവനാമം ആരെപ്പറ്റിയാണെന്ന് തൊട്ടു മുകളിൽ പറഞ്ഞിട്ടുണ്ട്. 15 വാക്യം, ജീവനുള്ള ദൈവം. ആകയാൽ ജീവനുള്ള ദൈവമാണ് ജഡത്തിൽ വെളിപ്പെട്ട യേശു എന്ന് മനസ്സിലാക്കണം. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ഏകരൂപമായി വസിക്കുന്നത്. എബ്രായർ 2 14-17, കൊലോസ്യർ 1:15, കൊലോസ്യർ 2:9. ദൈവത്തിൻ്റെ ദൃശ്യരൂപമാണ് ക്രിസ്തു. ആ വാക്യത്തിൽ 1 തിമോത്തിയോസ് 3:16 വാക്യം ഇംഗ്ലീഷിൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് ശരിയായ തർജ്ജമ. ഇനി 3, അവന് ജീവനുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ പിതാവാം ദൈവത്തോട് കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തര ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:1-14 വാക്യങ്ങൾ, ആദിയിൽ വചനം ഉണ്ടായി എന്നല്ല, വചനം എന്ന് പറയുന്നത് യേശുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദിയിൽ വചനം ഉണ്ടായി എന്നല്ല, ഉണ്ടായിരുന്നു എന്നാണ്. കാരണം അവൻ നിത്യപിതാവാണ്. യെശയ്യാപ്രവചനം 9:6 വാക്യം, അതായത് അവൻ ഇല്ലാതിരുന്ന ഒരു കാലമില്ലായിരുന്നു, അവന് ജീവനുണ്ടായിരുന്നു. മനുഷ്യർക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ കിട്ടിയതാണ്. പക്ഷെ യേശുവിന് ആരും ജീവനോ ജന്മമോ കൊടുത്തില്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:6 വാക്യം, മനുഷ്യരുടെ പുത്രന്മാർ മനുഷ്യരാണ്, അതുപോലെ ദൈവപുത്രനും ദൈവമാണ്. പിതാവായ ദൈവം നമ്മുടെയും ദൈവമാണ്. നാമും ദൈവ പുത്രന്മാരാണ് എന്നതിനാൽ നാം ദൈവമല്ല. യോഹന്നാൻ 1:12, റോമർ 8:19. നാം പിതാവ് എന്ന് വിളിക്കുന്നതും യേശു പിതാവ് എന്ന് വിളിക്കുന്നതും വ്യത്യസ്തമായ അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് മഗ്നലക്കാരത്തി മറിയയോടെ യേശു ഇത് തരംതിരിച്ച് പറഞ്ഞു കൊടുത്തത്, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്ന്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20:17 വാക്യം വായിക്കുന്നു. നമ്മുടെ ദൈവിക പുത്രത്വവും യേശുവിൻ്റെ ദൈവിക പുത്രത്വവും 2:2. നാം സൃഷ്ടികളാണ്, എന്നാൽ യേശു സൃഷ്ടാവാണ്. നാം യേശുവിനെ സ്വീകരിച്ചതിനാൽ ദൈവപുത്രന്മാർ ആയതാണ്. യേശു ദൈവമായിരുന്നപ്പോൾ തന്നെ മനുഷ്യരക്ഷയ്ക്കായി അനുസരണത്തിൽ പുത്രത്വം സ്വീകരിച്ചവനാണ്. പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ നിത്യമായ അവസ്ഥയെപ്പറ്റിയല്ല, മനുഷ്യത്വം സ്വീകരിച്ച അവസ്ഥയെപ്പറ്റിയാണ്. യോഹന്നാന്റെ സുവിശേഷം 5:18-25 ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ന്യായപ്രമാണം അറിയാവുന്ന യഹൂദന്മാർക്ക് യേശുവിൻ്റെ ദൈവിക സമത്വം പെട്ടെന്ന് മനസ്സിലായി. ദൈവത്തെ പിതാവേ എന്ന് യേശു വിളിച്ചപ്പോൾ ഏക ദൈവവിശ്വാസികളായ യഹൂദന്മാർക്കുണ്ടായ പ്രതികരണം നോക്കുക. അങ്ങനെ അവൻ ദൈവ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് എന്നും ദൈവം എന്ന ആണ് അർത്ഥമെന്നും ദൈവം സ്വന്തം പിതാവ് എന്ന് യേശു പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് സമൻ എന്നാണ് അർത്ഥമെന്നും യഹൂദന്മാർക്ക് മനസ്സിലായി. 5:18 യോഹന്നാൻ 5:18, 10:38 വാക്യം, യഹൂദന്മാർ മനസ്സിലാക്കിയ ആ സത്യത്തെ യേശു നിഷേധിച്ചില്ല. നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് എന്ന് യേശു തിരുത്തി പറഞ്ഞില്ല. കാരണം താൻ ദൈവത്തോട് സമത്വമുള്ളവനാണെന്ന് യേശുവിനെ അറിയാം. യേശുവിന് പിതാവിനോടുള്ള സമത്വത്തെ തെളിയിക്കുവാൻ പല തെളിവുകൾ യേശു തന്നെ അവരുടെ മുമ്പിൽ നിരത്തിവെക്കുന്നു. യഹൂദന്മാർ പിന്നെയും യേശുവിനെ കല്ലെറിയാൻ ശ്രമിച്ചു. കാരണം ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 10:20-33, യോഹന്നാൻ 14:9-11, ഞാൻ ചെയ്ത ഏത് പ്രവൃത്തി നിമിത്തമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചപ്പോൾ, പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണ നിമിത്തവും, നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കല്ലെറിയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ യേശുവിൻ്റെ കാലത്തും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് യേശുവിനെ കല്ലെറിയുന്ന യഹോവ സാക്ഷികൾ. ഇനി യേശുക്രിസ്തുവിനെ ദൈവമേ എന്ന് വേദപുസ്തകത്തിൽ പല ഭാഗത്ത് വിളിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും യേശു അത് നിഷേധിച്ചിട്ടില്ല. നല്ല ഗുരു എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ എന്നെ നല്ലവനെന്ന് വിളിക്കുന്ന എന്തേ? നല്ലവൻ ഒരുവനേ ഉള്ളൂ എന്ന് പറഞ്ഞ് യേശു അവനെ തിരുത്തി, അതിനെ തിരുത്തി. എന്നാൽ ദൈവമേ എന്ന് വിളിച്ചപ്പോൾ യേശു നിഷേധിച്ചില്ല. യേശുവിൻ്റെ ഉയർപ്പിനെ തോമസ് ആദ്യം വിശ്വസിച്ചില്ല. ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുതി കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് ശാഠ്യം പിടിച്ച തോമസിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ യേശു പ്രത്യക്ഷനായി. തോമസ് യേശുവിനെ നേരിട്ട് കണ്ടു. യേശു അവനോട് സംസാരിച്ചു, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാതെ വിശ്വാസിയായിരിക്കുക എന്ന് യേശു പറഞ്ഞു. ആദ്യം അവിശ്വസിച്ച തോമസിന് വിശ്വാസത്തിനും ധൈര്യത്തിനും വേണ്ടി യേശു തന്നെ തന്നെ കാണിച്ചു. ഇത്രയുമായപ്പോൾ അവന് പിടിച്ചു നിൽക്കാനായില്ല. അവൻ പറഞ്ഞ വാചകം ശ്രദ്ധിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം, യോഹന്നാൻ 20:28, തോമസ് പറഞ്ഞ വാചകം, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമായുള്ളവേ എന്ന് പറഞ്ഞപ്പോൾ യേശു അതിനെ നിഷേധിച്ചില്ല, യേശു അത് സ്വീകരിച്ചു. യഹൂദനായിരുന്ന തോമസ് ഏക ദൈവവിശ്വാസിയായിരുന്നു. യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഏറ്റു ചൊല്ലിയവനായിരുന്നു അവൻ. അങ്ങനെയുള്ള തോമസ് യേശുവിനെ എൻ്റെ ദൈവവും കർത്താവുമായുള്ളവ എന്ന് വിളിക്കുവാൻ കാരണം യേശു പൂർണ്ണ ദൈവമാണെന്നുള്ള നിശ്ചയം അവന് കിട്ടിയതുകൊണ്ടാണ്. പിതാവ് പുത്രനെ ദൈവമെന്ന് വിളിച്ചിട്ടുണ്ട്. അതിനുള്ള തെളിവുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം എന്ന പേര് രണ്ടു പേർക്കും കൊടുത്തിരിക്കുന്ന പല വാക്യങ്ങളുണ്ട്. അതിലൊന്നാണ് എബ്രായ ലേഖനം 1:8, ദൈവമേ നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദേഷിക്കുന്നു. ശ്രദ്ധിക്കുക, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നു. ഇവിടെ ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നത് യേശുവിനെയാണെന്ന് എബ്രായ ലേഖന കർത്താവ് സ്പഷ്ടമാക്കിയിരിക്കുകയാണ്. ഇനി 110-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളും, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ഈ ഭാഗം പിതാവായ ദൈവം യേശുവിനോട് പറഞ്ഞതാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. മത്തായി സുവിശേഷം 22:41-46 വാക്യങ്ങൾ വായിക്കുക. യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്ന് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. റോമാലേഖനം 8:34, കൊലോസ്യർ 3:1, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും എന്ന് മലാക്കി പ്രവചനം 3:1 വാക്യത്തിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1:1-2 യേശു പിതാവിനെ ദൈവമേ എന്ന് വിളിച്ചത് ശരിയാണോ? അതുകൊണ്ട് യേശു കുട്ടി ദൈവം ആണെന്ന് വരുന്നില്ല. പിതാവ് പുത്രനെയും ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ട്. എബ്രായർ 1:8-10, പുത്രനോട് ദൈവമേ നിന്റെ സിംഹാസനം എന്ന് വന്നേക്കുള്ളത്, കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. പിതാവിന് യേശുവിനെ ദൈവമായി അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് യഹോവ സാക്ഷിക്കാരാ നിനക്ക് അംഗീകരിച്ചുകൂടാ? ഇവിടുത്തെ യഹോവ സാക്ഷികൾ പിതാവാം ദൈവത്തെക്കാളും ഉയർന്നവരാണ്. മോശയെയോ അഹരോനെയോ ഒന്നും ദൈവമേ എന്ന് പിതാവ് വിളിച്ചിട്ടില്ല. പിശാചിനെ ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടതയുടെ അധികാരി എന്ന അർത്ഥത്തിലാണ്. 1 യോഹന്നാൻ 5:19, ഇസ്രായേലിൻ്റെ വിടുതലിന് ഒരു ഉപകരണമായി അഹരോനെയും ദൈവം ഉപയോഗിച്ചു. എന്നാൽ അഹരോൻ്റെ മേൽ മോശയ്ക്ക് അധികാരമുണ്ടായിരുന്നു. മോശ പറയുന്ന പോലെ അഹരോൻ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് നീ അവന് ദൈവമായിരിക്കുമെന്ന് യഹോവ മോശയോട് പറഞ്ഞത്. 2 കൊരിന്ത്യർ 4:4 പുറപ്പാട് പുസ്തകം 4:16 വായിക്കാം. പക്ഷേ മോശയെ ദൈവമായി അക്കാലത്തോ പിന്നീടോ ആരും കണക്കാക്കിയിട്ടില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ദൈവത്വം അങ്ങനെയല്ല എന്ന് സുബോധമുള്ള ഏവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. നമ്മുടെ യേശുവിനെ സർവശക്തിയുള്ള ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്. യേശു ദൈവമാണെന്ന് അംഗീകരിക്കാൻ ദൈവസാക്ഷികൾ യഹോവ സാക്ഷികൾ തയ്യാറാകത്തില്ല. എങ്ങനെയെങ്കിലും ന്യായീകരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ വ്യക്തമായ തെളിവുകളും ശക്തമായ വാദമുഖങ്ങളും നാം ഉന്നയിച്ച് പറയുമ്പോൾ അവർ ഒരു പടി കൂടെ താഴേക്ക് ഇറങ്ങി വരും. അതേ, യേശുവും ഒരു ദൈവമാണ്. ദൈവം എന്ന വാക്കിന് ശക്തൻ എന്നാണ് അർത്ഥം. യേശു ശക്തനാണ്, സർവശക്തനല്ല. സർവശക്തൻ യഹോവയാണ് എന്നാണ് അടുത്ത വാദം. എന്നാൽ ഈ അവസരഭാഗത്തെ ദൈവജനം എന്ന വാളിനാൽ ഞാനിവിടെ തകർക്കാൻ പോവുകയാണ്. യേശുവിനെ സർവശക്തനായ ദൈവം, സത്യദൈവം, മഹാദൈവം എന്നൊക്കെ വിളിച്ചിരിക്കുന്നു. ഞാൻ പറയുന്ന വേദഭാഗങ്ങൾ ഓരോന്നായി നിങ്ങൾ വായിച്ചു നോക്കുക. ഒന്ന്, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. 1 യോഹന്നാൻ 5:20. 2, അവൻ സകലത്തിനും ഇതേ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. 9:5. 3, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. 1:8. 4, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം, പരിശുദ്ധൻ 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 എന്ന് അവർ രാവുകൾ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. 5, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. 19:6. 5, മഹാദൈവവും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട്, 2:9-12, 3:7. 7, അവിടെ നിന്നോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. 2:9. 8, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീർണാ ദൈവം, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. 9:6. ഈ ഭാഗങ്ങളെല്ലാം യേശുക്രിസ്തു ദൈവത്തെ തെളിയിക്കുന്നു. ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന സംബോധനകൾ വേറെയും ഉണ്ട്. അതുകൂടെ തെളിയിച്ചിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ തക്ക കൊണ്ട് പോവുകയാണ്. രക്ഷപ്രായിപ്പാൻ എന്ത് ചെയ്യണമെന്ന് കാരാഗ്രഹാവണിയോട് ദൈവദാസന്മാർ പറഞ്ഞു, കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. അപ്പോസ്തലപ്രവൃത്തി 16:31-34 വായിക്കുക. പിന്നെ അവർ ദൈവത്തിൻ്റെ വചനം എല്ലാവരോടും പ്രസംഗിച്ചു. അവിടെ വായിക്കുന്നു, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഏത് ഭവനം ചമപ്പാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. 3:4. സകലവും സൃഷ്ടിച്ചത് യേശുവാണ്. 1:3. 1:15-17. യേശുവിൻ്റെ അനേക പേരുകൾ ഒന്നാണ് ഇമ്മാനുവേൽ. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. 1:22. യേശു ഭൂമിയിൽ ജനിച്ചപ്പോൾ ദൈവം നമ്മോട് കൂടിയായി. യഹോവ എന്താണ് പറഞ്ഞത്? എനിക്ക് മുൻപേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷവും ഉണ്ടാകുകയുമില്ല. ഞാൻ തന്നെ യഹോവ. ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. Esaiah 43:10-11, 20:3. യേശുവിനെയും ദൈവം എന്ന് പറയുമ്പോൾ രണ്ട് ദൈവമുണ്ടോ? രണ്ട് മഹാദൈവമുണ്ടോ? സർവശക്തനായ ദൈവം രണ്ടുണ്ടോ? യഹോവയും യേശുവും രണ്ടാണെങ്കിൽ രണ്ട് സത്യദൈവം ഉണ്ടെന്ന് വരുമല്ലോ. ഇല്ല യഹോവ സാക്ഷിക്കാരെ. യഹോവ തന്നെ യേശു, യേശു തന്നെ ദൈവം. ദൈവം നമ്മോട് കൂടെ ആയിത്തീർന്നവനാണ് യേശു. യേശു ക്രിസ്തു താൻ ദൈവമാണെന്ന് ഒരിക്കൽ പോലും അവകാശപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവരാണ് യഹോവ സാക്ഷികൾ. ദൈവത്തിന്റെ വചനം ശ്രദ്ധിപ്പീൻ. വെളിപ്പാട് പുസ്തകം 1:8-18 വാക്യങ്ങൾ. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:18 വാക്യങ്ങൾ വായിക്കുക. നമ്മുടെ യേശു സർവശക്തനാണ്. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, സകലത്തെയും അവന്റെ ശക്തിയുടെ വചനത്താൽ വഹിക്കുന്നവൻ ആകുന്നു. 1:3, സർവത്തിന്മേലും അധികാരമുള്ളവനാണ് യേശു. പ്രകൃതിന്മേൽ 8:26. രോഗത്തിന്മേൽ 4:39. മരണത്തിന്മേൽ 7:14-8:55. 10:18. ഭൂതത്തിന്മേൽ 8:16. സകല അധികാരത്തിന്മേൽ 1:20-23. 28:18. സകല വാഴ്ചകളുടെ മേൽ 1:16-17. ഇങ്ങനെ സകലത്തിന്മേലും അധികാരമുള്ളവനാണ് യേശു. 2:8. അതുകൊണ്ടാണ് വെളിപ്പാട് 1:8 സർവശക്തനായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് എന്ന് അറിയിച്ചിരിക്കുന്നത്. 19:6. യേശു ക്രിസ്തു സർവവ്യാപിയാണ്. വിശ്വാസികൾ ഇന്ന് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ചെതറിക്കിടക്കുകയാണ്. എന്നാൽ യേശു പറയുന്നു, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടിയുണ്ട്. മത്തായി 18:20-28:20 എല്ലായിടത്തും ഉള്ളവരുടെ പ്രാർത്ഥന കേൾപ്പാൻ സദാ സന്നിഹിതനും എല്ലാ നിറയ്ക്കുന്നതിനുമാണ് യേശു. 1 കൊരിന്ത്യർ 1:2, Ephesians 1:23. സർവജ്ഞാനിയാണ് യേശു ക്രിസ്തു, അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു. അവനുമായിട്ടാകും നമുക്ക് കാര്യമുള്ളത്. Hebrews 4:13, കർത്താവേ നീ സകലതും അറിയുന്നുവെന്ന് ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. Yohanan 16:30-21:17, ശമര്യക്കാരുടെ ജീവചരിത്രം, കടലിൻ്റെ ആഴത്തിൽ കിടക്കുന്ന മീനിൻ്റെ വായിലെ ധർമ്മപ്പണം, യഹൂദ ജാതിക്കും ലോകത്തിന് എന്ത് സംഭവിക്കുമെന്നും എല്ലാം യേശു അറിയുന്നു. എല്ലാവരുടെയും ഹൃദയ നിരൂപണം പോലും അറിയുന്നു. എന്തിനേറെ നമ്മുടെ തലമുടിയുടെ എണ്ണം പോലും കൃത്യമായി അവനറിയാം. അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. സകല രഹസ്യങ്ങളെയും അറിയുന്ന കർത്താവേ എന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതും എല്ലാം അവൻ സർവജ്ഞാനി ആയതുകൊണ്ടാണ്. Markus 2:8, Matthew 10:30, 1 കൊരിന്ത്യർ 4:5, Apostles 1:24, Revelation 2:23. നമ്മുടെ തലമുടിയുടെ എണ്ണം പോലും കൃത്യമായി അവനറിയാം. അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിച്ചത്തുകൊണ്ടിരും. സകല ഹൃദയങ്ങളെയും അറിയുന്നതിനാണ് നമ്മുടെ കർത്താവ്. Markus 2:8, Matthew 10:30, 1 കൊരിന്ത്യർ 4:5, Apostles 1:24, Revelation 2:23. ന്യായം വിധിക്കുന്നതിനാണ് യേശു. വിധിക്കുന്നവൻ ദൈവം, മരിച്ചവർക്കും ജീവനോടിരിക്കുന്നവർക്കും ന്യായം വിധിക്കുന്ന യേശുവാകയാൽ യേശു ദൈവം തന്നെ. Yohanan 5:22, Apostles 17:31, 2 Timotheus 4:1. പാപമോചനം നൽകുവാൻ അധികാരമുള്ളവനാണ് യേശു. ദൈവം മാത്രം ചെയ്യുന്ന ഒന്നാണ് പാപമോചനം. പഴയ നിമിത്തത്തിൽ യഹോവയായ ദൈവം ദാവീദിന്റെ പാപം ക്ഷമിച്ചു കൊടുത്തു. Sankirtanam 51:1-5. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പലരുടെയും പാപം ക്ഷമിച്ചു കൊടുത്തു. പാപിനിയായ സ്ത്രീക്കും പക്ഷപാതക്കാരനും ബലസകുളക്കാര രോഗിക്കും വ്യഭിചാരിണിക്കും ഒക്കെ ക്രിസ്തു പാപമോചനം നൽകി. Luke 7:39-47, Markus 2:9, Yohanan 5:14-8:11. ന്യായപ്രമാണ വിഷയങ്ങളിൽ സമർത്ഥരായ ചില ന്യായശാസ്ത്രിമാർ ഇത് കണ്ടിട്ട് നീരസപ്പെട്ടു. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുന്നവൻ കഴിക്കുന്നവനാ എന്ന് പിറുപിറുത്തു. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യത്വത്തിന് അധികാരമുണ്ട്. യേശുവിനോട് മാത്രമാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. 1 Yohanan 1:9-7, 2:12, Colossians 1:14, പാപമില്ലാത്തവന് അഥവാ ദൈവത്തിന് മാത്രം പാപം മോചിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. യേശുവിൽ യാതൊരു പാപമില്ലായിരുന്നു. ഇനി യേശു ക്രിസ്തു ആരാധന സ്വീകരിച്ചു. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് പ്രമാണം. വിശുദ്ധന്മാരെയോ ദൂതന്മാരെയോ ആരാധിക്കാൻ ശ്രമിച്ചവരെ അവർ തടഞ്ഞു. Apostles 10:25, Revelation 19:10. നമസ്കരിച്ചു എന്ന പദം 60 പ്രാവശ്യം പുതിയ നിയമത്തിലുണ്ട്. Matthew 8:2-9:18-14:33-15:25. അപ്പോൾ എല്ലാം യേശു ആരാധന സ്വീകരിച്ചു. ദൂതനെ നമസ്കരിച്ച യോഹന്നാനെ ദൂതൻ വിലക്കി. യേശു ആകട്ടെ തന്നെ നമസ്കരിച്ച ആരെയും വിലക്കിയില്ല. ദൈവം കൽപ്പിച്ചത് ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്നാണ്. Hebrews 1:6, സ്വർഗത്തിലും ഭൂമിയിലും അതേ ആരാധന സ്വീകരിക്കുന്നത് നമ്മുടെ യേശു സ്വീകരിക്കുന്നു. സ്വർഗത്തിൽ Velippad 5:8-14, Philippians 2:10-11. ഇങ്ങനെ അനേക വാക്യങ്ങൾ യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്നു. എൻ്റെ കർത്താവ് എൻ്റെ ദൈവമായുള്ളവേ എന്ന് പറഞ്ഞ് തോമസ് നമസ്കരിച്ചു. സൃഷ്ടിയായിരുന്നെങ്കിൽ തീർച്ചയായും തോമസിനെ ശാസിച്ചനെ. എന്നാൽ യേശു ആരാധന സ്വീകരിച്ചു. കാരണം നമ്മുടെ യേശു സൃഷ്ടിയല്ല, സൃഷ്ടിതാവാണ്. മരണവേളയിൽ സ്തേഫാനോസ് പറഞ്ഞ എന്താണ്? കർത്താവായ യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. കർത്താവ് അവർക്ക് ഈ പാപം നിർത്തരുതേ. പ്രാർത്ഥന കേൾക്കുവാനും പാപം മോചിക്കാനും കഴിവുള്ളവനാണ് യേശു. ആത്മനിറവുള്ള സ്തേഫാനോസ് അത് വിശ്വസിച്ചു. സർവശക്തനായ ദൈവത്തിന് മാത്രമുള്ളതാണ് ആരാധന. ആകയാൽ നമ്മുടെ കർത്താവ് സൃഷ്ടിയല്ല, സൃഷ്ടിതാവായ ദൈവമാണ്. ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കണം. ആകയാൽ ഈ വേദഭാഗങ്ങൾ കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് വ്യക്തമായി ഞാൻ തെളിയിച്ചിരിക്കുന്നു. അർത്ഥഭാഗം കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തതായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം എന്നുള്ള വിഷയമാണ്. യഹോവ സാക്ഷികൾ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു. ത്രിത്വവിരോധം കൊണ്ടാണ് അവർ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം തിരുവെഴുത്തിൻ്റെ ഒരു കാതലായ സത്യമാണ്. ദൈവവചന സത്യത്തെ അംഗീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ അവർ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വവും അംഗീകരിക്കുകയും ചെയ്യും എന്ന് നമുക്ക് കാത്തിരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തെ തെളിയിക്കുന്ന ചില ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, പരിശുദ്ധാത്മാവിനെ ദൈവം എന്ന് സംബോധനയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച അനന്യാസിനോട് പത്രോസ് പറഞ്ഞത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 5:3-4 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് വിളിക്കുമ്പോഴും ദൈവം എന്ന് തന്നെയാണ് അർത്ഥമാക്കിയിട്ടുള്ളത്. 1 Corinthians 3:16, 1 Corinthians 6:19, 1 Corinthians 12:4-6 വാക്യങ്ങൾ. 2, പരിശുദ്ധാത്മാവിന് ദൈവിക ലക്ഷണങ്ങൾ തിരുവചനം എന്തു പറയുന്നു നമുക്ക് നോക്കാം. സർവശക്തിയുള്ള ദൈവമായ യേശുക്രിസ്തുവിനും പിതാവായ ദൈവത്തിനും എന്തെല്ലാം ദൈവിക സവിശേഷതകളുണ്ടോ അതെല്ലാം പരിശുദ്ധാത്മാവിനും കാണുന്നു. 1, നിത്യത്വം, Hebrews 9:14. 2, സർവശക്തിത്വം, Zechariah 4:6. അടുത്തത് സർവജ്ഞാനിത്വം, Yohanan 14:26, 16:12, 1 Corinthians 2:10-11. സർവവ്യാപിത്വം, Sankirtanam 139:7, Yohanan 14:17. പരിശുദ്ധാത്മാവാണ് Apostle 1:8, Ephesians 4:3. സത്യമാണ് 1 Corinthians 5:7. സ്നേഹമാണ് Romans 15:32, 2 Timotheus 1:7. ജീവനാണ് Romans 8:2. ഇനിയും തുല്യപ്പെടുത്തി സംസാരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പിതാവും യേശുവും ദൈവമായിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവും ദൈവമാണ്. കാരണം പിതാവും ദൈവത്തോടും കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർത്ത് പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറയുന്നു. സ്നാനവാക്യത്തിലും ആശീർവാദത്തിലും ഉപദേശത്തിലും കൃപാവരങ്ങളോടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പേര് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. Matthew 28:19-2, 2 Corinthians 13:14, 1 Corinthians 13:14, Romans 15:31-33, Sankhyapustakam 6:24-27, 1 Petrus 1:2. ഇനി ദൈവീക പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ശ്രദ്ധിക്കുക. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യം പരിശുദ്ധാത്മാവും ചെയ്യുന്നു. കാരണം പരിശുദ്ധാത്മാവ് ദൈവമാണ്. 1, പരിശുദ്ധാത്മാവ് രക്ഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:5-7, 1 Corinthians 6:11, 3:5, Ephesians 1:13-14, 2, സൃഷ്ടിക്കുന്നു. Ulpathi 1:2, Iyyob 33:4, Sankirtanam 104:30, 33:6. ജീവൻ നൽകുന്നു. Yohanan 6:63, Romans 8:2-11. പ്രവചനങ്ങൾ നൽകുന്നു. 1 Petrus 1:21, 2 Samuel 23:2. കൃപാവരങ്ങൾ പകുത്തു കൊടുക്കുന്നു. 1 Corinthians 12:11. ഇനി യഹോവയോട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ യഹോവയോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന പലതിനെയും പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. ആകയാൽ യഹോവ ദൈവമായിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവും ദൈവമാണ്. യഹോവ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം പരിശുദ്ധാത്മാവ് പറഞ്ഞതായിട്ടാണ് കാണുന്നത്. ഈ സീഡിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വാക്യങ്ങൾ പറഞ്ഞു വിടുന്നു. നിങ്ങൾ ആ വാക്യങ്ങൾ എടുത്ത് വായിക്കുക. Yesaya 6:8-10 യഹോവ പറഞ്ഞിരിക്കുന്നത് Apostle 28:25-27 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. Jeremiah 31:31-34 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. Hebrews 10:15-17 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. Puppad Pustakam 17:2-7 വാക്യങ്ങൾ യഹോവ പറഞ്ഞിരിക്കുന്നത്. Hebrews 3:7-9 വാക്യങ്ങളിൽ അതേ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ശരിയായി പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് വ്യക്തമായി തെളിയിച്ചിരിക്കുന്ന വേദഭാഗങ്ങളാണ്. ഇനി അതുപോലെ തന്നെ യഹോവ സാക്ഷിക്കാർ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കേവലം ഒരു ശക്തിയായിട്ടാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ദാനവുമാണെന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ആ പരിശുദ്ധാത്മാവിനെ അവൻ എന്ന് അനേക പ്രാവശ്യം വചനത്തിൽ വിളിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16 ആ അധ്യായത്തിൻ്റെ 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ മാത്രം യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ അവനെന്ന് 12 പ്രാവശ്യം പ്രസ്താവിച്ചിരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ തക്കൊണ്ണം കഴിയും. ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് ഉൽപ്പത്തിയുടെ ആരംഭത്തിലും വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു എന്ന് വെളിപ്പാടിൻ്റെ അവസാനത്തിലും പറഞ്ഞിരിക്കുന്നു. 1:1, 2:22, 17 തിരുവചനമാകമാനം പരിശോധിച്ചാൽ പരിശുദ്ധാത്മാവിന് തികഞ്ഞ ഒരു വ്യക്തിത്വം ഉള്ളതായി നമുക്ക് ബോധ്യപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ഒരേ സമയത്ത് ഏതാണ്ട് 120 പേരുടെ പേരിൽ നിറഞ്ഞപ്പോൾ യഹോവ സാക്ഷിക്കാർ ചോദിക്കുന്നത് അത് ഒരാളായിരിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. കാരണം പരിശുദ്ധാത്മാവ് 120 പേരുടെ പേരിൽ പകർന്നു, ഒരാൾക്ക് എങ്ങനെ അത് സാധിക്കുമെന്നാണ്. യഹോവയ്ക്കും യേശുവിനും ഇത് സാധിക്കുന്നു. യേശു പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടൊരു വാസം ചെയ്യും. യോഹന്നാൻ 14:23. രണ്ടു പേർക്ക് എങ്ങനെ ഒരാളിൽ വസിപ്പാൻ കഴിയും, അവർക്ക് എങ്ങനെ ശിഷ്യന്മാരിലെല്ലാം വസിക്കാൻ കഴിയും? യഹോവ സാക്ഷികൾ തന്നെ മറുപടി പറ. വ്യക്തിത്വമുള്ള യേശുവിന് ഒരേ സമയം പല സ്ഥലത്തും വരാൻ കഴിയുന്നുണ്ടല്ലോ. കാരണം കർത്താവ് പറയുന്നു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. Matthew 18:20. ഒരേ സമയം 7 സഭകളുടെ മേൽ നടകൊള്ളുവാൻ യേശുവിന് കഴിയുന്നു. Matthew 1:20-21. സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ ശിഷ്യന്മാരോടൊപ്പമായിരിക്കാനും യേശുവിന് കഴിയുന്നു. Mark 16:19-20 വാക്യങ്ങൾ. ശക്തി വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് എന്നല്ല, രക്ഷകനായ ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ മറ്റൊരു കാര്യസ്ഥനെ അയക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. ക്രിസ്തുവിനും പിതാവായ ദൈവത്തിനുള്ളതുപോലെ മറ്റൊരു കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനും സ്വയമായ വ്യക്തിത്വം, ശക്തിയും വ്യാപാരമുള്ള ഒരാളത്വമുണ്ട് എന്ന് യേശു പഠിപ്പിച്ചു. Matthew 16:7-8:13-15. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകും. യഹോവ സാക്ഷികാർ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയാണെങ്കിൽ യേശു ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു. ഒരു ശക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെയും ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയെയും വേർതിരിച്ച് പറയുകയില്ലായിരുന്നു. ശക്തി വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് എന്ന് മാത്രമേ പറയുമായിരുന്നുള്ളൂ. ആത്മാവും ശക്തിയും രണ്ടും രണ്ടാണ്. പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട് എന്നതിനാൽ ശക്തി പരിശുദ്ധാത്മാവല്ല. അപ്പച്ചൻ വരുമ്പോൾ പൈസ കിട്ടുമെന്ന് പറയുമ്പോൾ അപ്പച്ചനും പൈസയും ഒന്നാണോ? അപ്പച്ചൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കുമെന്നതിനാൽ പൈസ അപ്പച്ചനല്ല. അതുപോലെ ആത്മാവ് ഒരു വ്യക്തിയും ശക്തി ആത്മാവിൻ്റെ ദാനവുമാണ്. ദാനവും ദാതാവും ഒന്നല്ല എന്ന് ഇനിയെങ്കിലും യഹോവ സാക്ഷിക്കാരെ നിങ്ങൾ മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവിനെയും ശക്തിയെയും വേർതിരിച്ച് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഞാൻ പറയുന്നു. Zechariah 4:6 സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ ഇത്രേ. Apostles 10:38 യേശുവിനെ കേവലം പരിശുദ്ധാത്മാവിനും ശക്തിയാലും അഭിഷേകം ചെയ്തു. Luke 4:14 യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. Romans 15:13 പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. Romans 15:18 പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട്. 2 Corinthians 6:6 പരിശുദ്ധാത്മാവ് നിർവ്യാജ സ്നേഹം സത്യവചനം ദൈവശക്തി എന്നിവയിലും എന്ന് നമ്മൾ വായിക്കുന്നു. ആകയാൽ ഈ വേദഭാഗങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം ഉണ്ടെന്ന് തെളിയിക്കുന്നു. വ്യക്തിത്വം എന്നാൽ എന്ത്? രൂപത്തെയാണ് പലപ്പോഴും നാം ആളത്വമായി അഥവാ പേഴ്സണാലിറ്റി ആയിട്ട് പരിഗണിക്കുന്നത്. എന്നാൽ ആളത്വത്തിന് രൂപം ഉണ്ടായിരിക്കണമെന്നില്ല. ഒരാളുടെ വിശേഷമായ സ്വഭാവത്തെയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ഭാഗ്യരൂപത്തെയാണ് വ്യക്തിത്വം എന്ന് പറയുന്നെങ്കിൽ ഇവിടുത്തെ മനുഷ്യസൃഷ്ടിയായ പ്രതിമകൾക്കും വ്യക്തിത്വം ഉണ്ടെന്ന് പറയേണ്ടി വരും. വ്യക്തിത്വം എന്നത് ശരീരമല്ല, സ്വഭാവമാണ്. യഥാർത്ഥ വ്യക്തിത്വം എന്നത് രൂപമല്ല. യഹോവയ്ക്ക് രൂപമില്ലാഞ്ഞിട്ടും വ്യക്തിത്വം ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നുവല്ലോ. Acts 4:15-16. അതുപോലെ പരിശുദ്ധാത്മാവിനും ഉണ്ട് എന്ന് തിരുവെഴുത്ത് സ്പഷ്ടമാക്കുന്നു. ശക്തി വ്യക്തിത്വമല്ല. വ്യക്തിത്വത്തിൽ ശക്തി ഉണ്ടാകാം, എന്നാൽ എല്ലാ ശക്തിക്കും വ്യക്തിത്വമില്ല. കാറ്റിനും കറണ്ടിനും ആളത്വമില്ല. ശക്തിയും വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം പ്രത്യേകം അറിഞ്ഞിരിക്കണം. ശക്തിക്ക് തനിയെ പ്രവർത്തിപ്പാൻ സാധ്യമല്ല, കാര്യങ്ങളെ നിയന്ത്രിച്ച് നന്മയോ തിന്മയോ യുക്തം പോലെ ചെയ്യുവാൻ ശക്തിക്ക് കഴിവില്ല. പരിശുദ്ധാത്മാവിന്റെ ആളത്തെ പറ്റി പറയുന്ന ഭേദഭാഗങ്ങൾ യോഹന്നാൻ 16:18 പാപത്തെപ്പറ്റി ബോധം വരുത്തുന്നു. യോഹന്നാൻ 15:26 യേശുവിനെ സത്യ സാക്ഷ്യം പറയുന്നു. വെളിപ്പാട് 2:7 സഭകളോട് സംസാരിക്കുന്നു. ഇയ്യോബ് 33:4 മനുഷ്യരെ സൃഷ്ടിക്കുന്നു. റോമർ 8:26 നമുക്കായി പക്ഷപാതം ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തി 8:39 ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോകുന്നു. യോഹന്നാൻ 14:26 സകലം ഉപദേശിക്കുന്നു. റോമർ 8:26 ബലഹീനതയ്ക്ക് തുറന്നിരിക്കുന്നു. റോമർ 8:14 ദൈവമക്കളെ നടത്തുന്നു. അപ്പോസ്തലപ്രവൃത്തി 13:2 ആളുകളെ സുവിശേഷ വേലയ്ക്കായി വേർതിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 16:6 അരുതെന്ന് വിലക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 9:31 ആത്മീയ വർദ്ധന വേണ്ടി പ്രബോധിപ്പിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 8:29 തേരിനോട് ചേർന്ന് നടക്കാൻ പറയുന്നു. ന്യായാധിപന്മാർ 15:25 ശിംശോനെ ഉദ്യമിപ്പിക്കുന്നു. 1 തിമോത്തിയോസ് 4:1 വരാൻ പോകുന്നു തെളിവായി പറയുന്നു. ഇനി വാദിക്കുന്നു. 6:3 മനുഷ്യൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് പറയുന്നു. വിവേചിക്കുന്നു. അന്യാസിനെയും സഫീറയും സ്ഥലം വിറ്റ് കിട്ടിയായ പണത്തിൽ കുറെ ഒളിച്ചു വെച്ചതിനാൽ പരിശുദ്ധാത്മാവ് അവരെ വിവേചിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിന് ഇച്ഛാശക്തിയുണ്ട്. ബൈബിൾ പറയുന്ന ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 15:28 പരിശുദ്ധാത്മാവിന് നോളജ് ഉണ്ട്, അഥവാ അറിവുണ്ട്. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. 1 കൊരിന്ത്യർ 2:10-13 വാക്യങ്ങൾ. പരിശുദ്ധാത്മാവിന് വികാരമുണ്ട്. ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പോലെ വികാരങ്ങൾ ദൈവാത്മാവിനും ഉണ്ട്. 1 പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. യെശയ്യാ 63:10 എഫേസ്യർ 4:30 എതിരെ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയാം. മത്തായി 12:31-32 വ്യാജം കാണിക്കരുത്. അപ്പോസ്തലപ്രവൃത്തി 5:3 മറുത്തു നിൽക്കാം. അപ്പോസ്തലപ്രവൃത്തി 7:52 പരീക്ഷിക്കാം. അപ്പോസ്തലപ്രവൃത്തി 5:9 നിന്ദിക്കാം. എബ്രായർ 10:29 പരിശുദ്ധാത്മാവിന് തീരുമാന ശക്തിയുണ്ട്. വിശ്വാസികൾ ന്യായപ്രമാണാചാരങ്ങൾ അനുഷ്ഠിക്കണമോ എന്നതിനെ പറ്റി പരിശുദ്ധാത്മാവുള്ള ആദിമ സഭാവിശ്വാസികൾ ഒന്നിച്ചുകൂടി ആലോചിച്ചു. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം, വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസമുട്ടി ചത്തത്, പരസംഗം എന്നിങ്ങനെ വർദ്ധിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഉപദേഷ്ടാവാണ്. യോഹന്നാൻ 5:15-26 ആശ്വാസപ്രദനാണ്. യോഹന്നാൻ 16:7 വഴി നടത്തുന്നവനാണ്. യോഹന്നാൻ 16:13 കാര്യസ്ഥനാണ്. യോഹന്നാൻ 14:26-26 ഈ വസ്തുതയ്ക്ക് ഞങ്ങളും പരിശുദ്ധാത്മാവും സാക്ഷികൾ. അപ്പോസ്തലപ്രവൃത്തി 5:32 ആശീർവാദത്തിൽ പരിശുദ്ധാത്മാവിനെ ചേർത്ത് പറയുന്നു. 2 കൊരിന്ത്യർ 13:14 സ്നാന സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് പറയുന്നു. മത്തായി 28:19 പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 12:13-2 ഞാൻ എനിക്ക് എന്ന് സംസാരിപ്പാൻ ഒരു ശക്തിക്ക് സ്വയമായി കഴിയില്ല. അങ്ങനെ പറയാൻ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. ആകയാൽ ഈ വേദവാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ട് തെളിയിക്കുന്നു. പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ട്, ദൈവത്വമുണ്ട്. ആകയാൽ യഹോവ സാക്ഷിക്കാരെ, നിങ്ങൾ സത്യത്തിലേക്ക് മടങ്ങി വരിക. ഈ ഭാഗങ്ങൾ തെളിയിക്കാൻ തക്കവണ്ണം ഞാൻ അനേക ഗ്രന്ഥങ്ങൾ അത് തെളിയിക്കുകയുണ്ടായി, വായിക്കുകയുണ്ടായി. APP സാർ എഴുതിയ പുസ്തകം, KA ബ്രാം സാർ എഴുതിയ പുസ്തകം, അതുപോലെ തന്നെ ഭാഷ ബാബു ജോർജ് എഴുതായ പല പുസ്തകം, ചില പുസ്തകം, ഭാഷ കോശിവദ്യൻ്റെ പുസ്തകം, ഇതെല്ലാം ഞാൻ പഠിച്ചതിന് ശേഷം എഴുതിയ ഭാഗങ്ങളാണ്. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.